പ്രൈസ് ദ ലോർഡ്. സാറായെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ജനനത്തിന് മുമ്പ് ശിശുവിന് പേരെന്ത് നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സംഭവം ജനനാന്തരം പേര് മാറ്റിയവരെയും വചനത്തിൽ നമുക്ക് കാണാം. പ്രത്യേകമായ ഒരുദ്ദേശത്തോടെയാണ് ദൈവം ഒരു കാര്യം ചെയ്യുന്നത്. ദൈവം പേര് മാറ്റിയ ആദ്യത്തെ രണ്ട് വ്യക്തികളാണ് അബ്രഹാമും സാറായി. സാറായി എന്ന വാക്കിന് രാജകുമാരി എന്നർത്ഥമുണ്ട്. പുറജാതിക്കാരനായ അബ്രാമിനെ കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ച് കനാൻ ദേശത്തേക്ക് യാത്രയയക്കുമ്പോൾ ദൈവം അവനെ വേർതിരിച്ചു. അപ്രകാരമാണ് അവൻ ഒരു എബ്രായനായി തീർന്നത്. അന്യവിഗ്രഹങ്ങളെ ആരാധിച്ചവന് എബ്രായൻ എന്ന പദവി ലഭിച്ചത് ദൈവം അവനെ വിളിച്ചു വേർതിരിച്ചപ്പോഴാണ്. ഉൽപ്പത്തി 14:13 വാക്യത്തിൻ്റെ ആരംഭത്തിൽ എബ്രായൻ എന്ന പദം നമുക്ക് കാണാം. അബ്രാമിൻ്റെ ഭാര്യയായി അവനോടൊപ്പം ദൈവ വിളിയില്ലാതെ തന്നെ ഇറങ്ങിപ്പുറപ്പെട്ടവളാണ് അവൻ്റെ ഭാര്യയായ സാറ. സാറായിയുടെ പ്രത്യേകതകൾ: ഒന്നാമതായി, ആദ്യ എബ്രായ വനിത. ദൈവ വിളിയാൽ എബ്രായവനോടൊപ്പം വിളിക്കാതെ അവൻ്റെ സഹോദരിയായ ഭാര്യയെ ദൈവം മാനിച്ചതിനാൽ അവൾ എബ്രായ വനിതയായി. രണ്ടാമതായി, ഫറവോൻ്റെ ദേശത്തെത്തിയപ്പോൾ സ്വയരക്ഷയ്ക്ക് സഹോദരിയെന്ന് പറയുവാൻ ഭർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ ഭർത്താവിനെ അന്ധമായി അനുസരിച്ച ഭാര്യയാണ് സാറായി. ഹാരാനിൽ നിന്ന് പുറപ്പെട്ടത് ശരി തന്നെ. ഉൽപ്പത്തി 12:8 വാക്യത്തിൽ അവർ പുറപ്പെട്ടത് കാണാം. പക്ഷേ അവർ കൂടാരമടിച്ചത് ബഥേലിനും ഹായിക്കും നടുവിലത്രേ. ബഥേൽ ജയത്തെയും ഹായ് പരാജയത്തെയും കാണിക്കുന്നു. ബഥേൽ ദൈവമുള്ള സ്ഥലമെന്ന് പിൽക്കാലത്ത് യാക്കോബ് പറഞ്ഞ ഇടമാണ്. ഹായ് എന്ന സ്ഥലം ഇസ്രയേൽ ജനം വ്യവസ്ഥ തെറ്റിച്ച് ശാപം വരുത്തിയ സ്ഥലവുമാണ്. ശാപം നീക്കി ശത്രുവിനെ തോൽപ്പിച്ച് ജയം നേടുവാൻ വ്യവസ്ഥ തെറ്റിച്ച് ശാപം വരുത്തിയ ആ സ്ഥലത്തെ അനുസരണക്കേട് കാണിച്ചവനെ, അവൻ്റെ കുടുംബത്തെ തീ വെച്ച് ചുട്ടുകളഞ്ഞ് കല്ലെറിഞ്ഞ് കൊന്നുകളയുമ്പോഴാണ് ആ ശാപം അവരുടെ നടുവിൽ നിന്ന് മാറിയത്. ഒരിക്കൽ കൂടെ, വ്യവസ്ഥ തെറ്റിച്ച് ശാപം വരുത്തിയ സ്ഥലമാണ് ഹായ്. ശാപം നീക്കി ശത്രുവിനെ തോൽപ്പിച്ച് ജയം നേടണമെങ്കിൽ അനുസരണക്കേട് കാണിച്ചവനെയും അവൻ്റെ കുടുംബത്തെയും തീയിട്ട് ചുടുകയും കല്ലെറിയുകയും ചെയ്തു ദൈവത്തിൻ്റെ കോപം മാറുവാനായി. നമ്മുടെ ആരാധന അഥവാ യാഗം അനുസരണക്കേട് കാട്ടി ദൈവത്തെ കോപിപ്പിച്ചിട്ടാണോ നാം ചെയ്യുന്നത്? ദൈവം കോപിച്ചാൽ നിന്റെ പ്രവൃത്തികളിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഗ്രഹം ലഭിക്കുകയില്ല. കാരണം യോശുവ 7:12 പറയുന്നുണ്ട്, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുകയില്ല എന്ന്. ശാപം നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുകയില്ല. കുടുംബജീവിതത്തിൽ, നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ശാപത്തിന് കാരണമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയാൽ മാത്രമേ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. യഹോവ നമ്മുടെ നടുവിൽ വസിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകും. നന്നാകാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. അവർ വ്യവസ്ഥ തെറ്റിച്ചത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാണ്. അപ്പോൾ നാമും വ്യവസ്ഥ തെറ്റിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോഴാണ്. ദൈവവചനം നമ്മോട് എന്തു പറയുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വന്ന് നാം തകർന്നു പോകയില്ല. മൂന്നാമതായി, ദൈവം വിളിക്കും മുമ്പേ സാറ മച്ചിയായിരുന്നു. വചനത്തിൽ മച്ചിയെന്ന് ആദ്യം രേഖപ്പെടുത്തിയ സ്ത്രീയാണ് സാറ. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരവസ്ഥയുണ്ടെങ്കിൽ നിന്റെ ആ അവസ്ഥ മാറി, നിന്റെ മരുഭൂമിയുടെ അവസ്ഥ മാറി, നിനക്ക് ഫലമില്ല എന്ന് പറയുന്ന അവസ്ഥ മാറി, നിന്റെ ജീവിതത്തിൽ ഫലം വരണമെങ്കിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. നാലാമതായി, ബുദ്ധിയും വിവേകവും ഇല്ലാത്ത സ്ത്രീയാണ് സാറ. സഹോദരി എന്ന് പറഞ്ഞ് അയച്ച ഭർത്താവിനെ ഫറവോന്റെ കൊട്ടാരത്തിൽ അയക്കുമ്പോൾ വരുന്ന അപകടത്തെ പറ്റി ഇവൾ ഓർത്തേയില്ല. ഓർക്കാതെ തനിക്ക് ലഭിക്കുവാൻ പോകുന്ന നന്മകളെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ തിരുത്താൻ കഴിവില്ലാത്തവളായി ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അവൾ കടന്നുപോയി. പക്ഷേ താൻ വിളിച്ചവൻ്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ടവളെ ദൈവമോർത്തു. ദൈവമോർത്തതിനാൽ അവളെ രക്ഷിച്ചു. വിളിയില്ലാതെ വന്നവൾ വേർപാട് സൂക്ഷിക്കാൻ മറന്നുപോയി. ഫറവോന്റെ സമ്മാനമായ മൃഗസമ്പത്തിനെയും ദാസീദാസന്മാരെയും എല്ലാം കൂടെ കൂട്ടി. വേർപാടില്ലാത്തവരെ ജീവിതയാത്രയിൽ കൂടെ കൂട്ടുന്നത് സൂക്ഷിച്ചു വേണം. ദൈവകൽപ്പന അനുസരിച്ച ശേഷം വേർപാട് സൂക്ഷിക്കേണ്ടവർ ഒരിക്കലും നിങ്ങളുടെ ജീവിതയാത്രയിൽ വേർപാടില്ലാത്തവരെ കൂടെ കൂട്ടരുത്. വേർപാട് സൂക്ഷിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാമെന്ന് ഒരിക്കൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ വേർപാടില്ലാത്തവരെ നിങ്ങൾ കൂടെ കൂട്ടരുത്. സൂക്ഷിക്കുക. വേർപാട് സൂക്ഷിക്കാത്തവരിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കുന്നത് സൂക്ഷിക്കുക. ഓരോ പ്രവൃത്തിയും നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. വചനം വ്യക്തമാക്കുന്നുണ്ട്, ഇണയില്ല പിണ കൂടരുത്. അതുപോലെ തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. വേർപാടില്ലാത്തവൻ തരുന്ന സമ്മാനങ്ങൾ നിന്നെ ആകർഷിക്കുന്നതായിരിക്കാം, പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കുമ്പോൾ ദൈവഹിതമില്ലാത്ത ഒന്നും നിന്റെ കയ്യിൽ വരാതിരിപ്പാൻ ശ്രദ്ധിക്കുക. കഴിയുന്നതും ആ സമ്മാനങ്ങളെ ഒഴിവാക്കുക. അഞ്ചാമതായി, ദൈവിക പദ്ധതിയെ തകിടം മറിക്കുന്ന സാത്താന്യ ചിന്തകൾ സുന്ദരിയായ ഈ സ്ത്രീയിൽ ഉടലെടുത്തു. ദൈവം വാഗ്ദത്തം നൽകിയതാണ് സന്തതിയെ നിനക്ക് ഞാൻ തരുമെന്ന്. എന്നാൽ വാഗ്ദത്ത സന്തതിയെ സ്വീകരിക്കേണ്ടവർ അതിനായുള്ള ഒരുക്കം പൂർത്തിയായി എന്ന് ദൈവത്തിന് തോന്നിയെങ്കിൽ മാത്രമേ ദൈവം തൻ്റെ പ്രവൃത്തി അവരിൽ നിറവേറ്റൂ. വാഗ്ദത്ത സന്തതിയെ ലഭിക്കുകയില്ല എന്ന് സാറായി സ്വയം തീരുമാനിച്ച് അവളുടെ തീരുമാനം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ചു. ഇങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാഗാറിനെയും അബ്രാമിനെയും ഇവൾ അവളുടെ അവിശ്വാസത്തിൻ്റെ ഇരയാക്കി. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവിശ്വാസികളുടെ ഇരയായി തീരാതിരിപ്പാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ പൂർണ്ണമായി ഏൽപ്പിക്കണം. കേൾപ്പാൻ വേഗതയും പറയാൻ താമസവുമുള്ളവരായി ഈ ലോകത്തിൽ ജീവിച്ചില്ല എങ്കിൽ നീ അവിശ്വാസികളുടെ വാക്കിന് ഇരയായിത്തീരും. ആറാമത്തേത്, ക്ഷമയില്ലാത്ത അവളുടെ സ്വഭാവം. വാഗ്ദത്തം നൽകിയ ദൈവത്തെ ഇവളുടെ ക്ഷമയില്ലായ്മ അബ്രഹാമിനെയും വാഗ്ദത്തത്തെ ചിന്ത മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്കാക്കി. ഹാഗാറിൻ്റെ സമ്മതം അവൾ ചോദിച്ചില്ല, അബ്രഹാമിൻ്റെ സമ്മതം ചോദിച്ചില്ല, അഥവാ അബ്രഹാം ദൈവത്തോട് സമ്മതം ചോദിച്ചില്ല. ഭാര്യ എന്തു പറഞ്ഞോ അതതുപോലെ കേട്ടു. ഭർത്താവ് ഭാര്യ പറയുന്നത് ദൈവഹിതമെങ്കിൽ മാത്രമനുസരിക്കുക, അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവ് പറയുന്നത് ദൈവഹിതമാണോ എന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ആ വാക്കുകൾ അനുസരിക്കാവുള്ളൂ. ഏഴാമതായി, അസൂയാലുവാണ് ഈ സ്ത്രീ. ഏത് പ്രശ്നത്തിനും മറ്റുള്ളവരെ പഴിചാരുന്ന പ്രകൃതം അവൾക്കുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. 9-ാമതായി, സാറ ഒരു സൽക്കാരപ്രിയയായിരുന്നു. സാറായി ഒരു സൽക്കാരപ്രിയയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവദൂതന്മാരെ സൽക്കരിക്കുവാൻ ഭർത്താവ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ 3 ഇടങ്ങഴി മാവ് മാത്രം എടുത്ത് അപ്പമുണ്ടാക്കി പൂർണ്ണമായി ഭർത്താവിനെ അനുസരിച്ചു. ഇപ്രകാരമുള്ള സാറായിക്ക് സാറായി എന്നവളുടെ പേര് ദൈവം സാറ എന്നാക്കി കൊടുത്തു. അടുത്തതായി, ആയുർദൈർഘ്യം രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ത്രീയാണ് സാറ. ഉൽപ്പത്തി 23:1 അവൾ നിദ്ര പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് അവളെ അടക്കം ചെയ്തതായി കാണാം. അടക്കം ചെയ്ത ആദ്യത്തെ സ്ത്രീ സാറായാണ്. ഗലാത്യർ നാലിൻ്റെ 26-ാം വാക്യത്തിൽ മീതെയുള്ള എരിശലേമോ സ്വതന്ത്രയാകുന്നു. മീതെയുള്ള എരിശലേമെന്ന് പറയുമ്പോൾ പുത്തനാം എരിശലേം. അവൾ തന്നെ നമ്മുടെ അമ്മ, അത് സാറായത്രേ. മീതെയുള്ള എരിശലേം സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ, അതാണ് സാറ. അതെ, നാം സ്വതന്ത്രയുടെ മക്കളത്രേ. പൂർണ്ണ വാർദ്ധക്യത്തിൽ വാഗ്ദത്ത സന്തതിയുടെ മാതാവായി മരിച്ചത് ഹെബ്രോനിൽ വെച്ചായിരുന്നു. അവളെ അടക്കം ചെയ്യുവാനായി ഹിത്യരോട് മക്പേല നിലവും അതിലെ ഗുഹയും അബ്രഹാം വിലയ്ക്ക് വാങ്ങി. അവർ അത് ശ്മശാന അവകാശമായി അബ്രഹാമിന് നൽകി. സാറായുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങൾ. കുടുംബജീവിതത്തിൽ ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഭർത്താവ് തെറ്റ് ചെയ്താൽ തിരുത്തണം. ഇന്നത്തെ ഭാര്യാഭർത്താക്കന്മാർ അവരുടെ കുടുംബജീവിതത്തിൽ തെറ്റുതിരുത്തി ജീവിക്കുവാൻ ക്ഷമയില്ലാത്തവരാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാറ തൻ്റെ ഭർത്താവിനെ യജമാനൻ എന്നാണ് വിളിച്ചത്. നമ്മെ വിളിച്ച ദൈവം വേർപാട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെന്തെല്ലാമാണെന്ന് ഭാര്യാ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളെ, ദൈവം നിങ്ങൾക്ക് ദാനമായി തരുന്ന മക്കളെ അപ്രകാരം തന്നെ അഭ്യസിപ്പിക്കുകയും വേണം. യഹോവ ഭക്തി ഉള്ളവരായാൽ ജ്ഞാനവും വിവേകവും ലഭ്യമാകും. ഏറ്റവും പ്രധാനമായി ആരാധനയിൽ പിഴവ് വരാതെ വ്യവസ്ഥ തെറ്റിക്കാതിരിപ്പാൻ ഭാര്യാ ഭർത്താക്കന്മാർ അഥവാ മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാകുവാൻ യേശുവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് യേശു നമ്മോടൊപ്പം വസിക്കുവാനുള്ള അവസരമുണ്ടാക്കണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം കൂടെ വസിക്കുന്ന ഏറ്റവും നല്ല ഒരു കുടുംബമായി നിങ്ങളുടെ കുടുംബം ആയിത്തീരുവാൻ വിവേകമുള്ള ഭാര്യയായി, ബുദ്ധിയുള്ള ഭർത്താവായി, കുടുംബത്തെ കരുതുന്ന സൂക്ഷിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാരായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. bible.study.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.